അത് എല്ലാ ആനന്ദത്തിന്റെയും ശാന്തിയുടെയും സുഖത്തിന്റെയും സെന്ററാണ്. അതിന് ഏറ്റവും വലിയ തെളിവ് എന്താണെന്ന് വെച്ചാൽ, സുഖവും ശാന്തി ആനന്ദവും ഒക്കെ അവിടെയാണോ ഉള്ളത് എന്നുള്ളതിന് തെളിവ് എന്താന്ന് വെച്ചാൽ, എത്രയോ വർഷമായി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണു നമ്മള് അല്ലേ. ഓരോ ദിവസം വരുമ്പോഴും ചിന്തിച്ചാൽ എന്താ പറയാൻ പോണെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്കറിയാം. പിന്നെ എന്തിനു വരണു? അറിയാനാണെങ്കിൽ വന്നിട്ട് കാര്യമേ ഇല്ല. ചിലപ്പോ അങ്ങോട്ട് ഇങ്ങോട്ട് ചില കഥകൾ മാറ്റം ഉണ്ടാവുമായിരിക്കും എന്തെങ്കിലും പറയണത്. ദ സെയിം പ്രിൻസിപ്പിൾ, ഒരേ തത്വത്തിലേക്ക് വീണ്ടും വീണ്ടും വീണ്ടും. അതെന്താവണു? അതൊരു ഗംഗാസ്നാനമാണ്. കഥാലയാണ് ഗംഗാസ്നാനമാച്ചാ അപ്പടின்னு கேக்குறோம் இல்லையா. ഗംഗാസ്നാനം എങ്ക இருக்கு? ആദിശങ്കരർ കാശി പഞ്ചകം എന്ന് അപ്പടின்னு ഒന്ന് എഴുതിയിരിക്കാൻ. ദീപാവലിക്ക് മുഖ്യം ഗംഗാസ്നാനമാണ്. അപ്പൊ ദീപാവലിക്ക് രാവിലെ എണീച്ചാൽ ഗംഗാസ്നാനം കഴിഞ്ഞോ ചോദിക്കും. എവിടെയാ ഗംഗയുള്ളത്, എവിടെ സ്നാനം ചെയ്യാന്ന് വെച്ചാൽ, ഒരിക്കലും നമുക്ക് നഷ്ടമാവാത്തൊരു ഗംഗയുണ്ട്. ആ ഗംഗയ്ക്ക് ചെലവൊന്നുമില്ല. അപ്പോ കാശിയും ഉണ്ട്. ശങ്കരാചാര്യ സ്വാമികൾ കാശി പഞ്ചകം എന്നൊരു കൃതി എഴുതിയിട്ടുണ്ട്. അതിൽ പറയണു, കാശീക്ഷേത്രം ശരീരം ത്രിഭുവനജനനി വ്യാപിനി ജ്ഞാനഗംഗ ഭക്തിശ്രദ്ധ ഗയേയം നിജഗുരുചരണ ധ്യാനയോഗ പ്രയാഗ വിശ്വേശോയം തുരീയ സകല ജനമനസാക്ഷിഭൂതോന്തരാത്മാ ദേഹേ സർവം മദീയേ എതി ഗതഃ തീർത്ഥമന്യത് കിമസ്തി. മറ്റൊരു തീർത്ഥത്തിനെ ഞാൻ എവിടെ അന്വേഷിച്ചു പോകണം? കാശീക്ഷേത്രം ശരീരം, ഈ ശരീരം കാശീക്ഷേത്രം. ഗംഗയോ ത്രിഭുവനജനനീ വ്യാപിനി ജ്ഞാനഗംഗ, നമ്മളുടെ ഉള്ളിലുള്ള ജ്ഞാനപ്രവാഹം തന്നെ ഗംഗ. ശിവൻ വിശ്വനാഥനോ വിശ്വേഷോയം തുരീയ സകല ജനമനസാക്ഷിഭൂതോന്തരാത്മാ, ഉള്ളിൽ സാക്ഷിയായി നിൽക്കുന്ന അവബോധം തന്നെ വിശ്വനാഥൻ. നിജഗുരുചരണ ധ്യാനയോഗ പ്രയാഗ, സദ്ഗുരുവിന്റെ ചരണത്തിനെ ധ്യാനം ചെയ്യുന്നത് തന്നെ പ്രയാഗക്ഷേത്രം. ശ്രദ്ധ, ഭക്തി, ശ്രദ്ധയും ഉണ്ടെങ്കിൽ അത് തന്നെ ഗയ. ഗയയിലേക്ക് പോയതിന്റെ ഫലമായി ഭക്തിയും ശ്രദ്ധയും ഉണ്ടെങ്കിൽ. ഗുരുചരണ ധ്യാനം തന്നെ പ്രയാഗം. ആത്മാ തന്നെ വിശ്വനാഥൻ. ഗംഗാസ്നാനം എങ്ങനെ ചെയ്യും എന്ന് വെച്ചാൽ, പുറമേക്ക് ഇങ്ങനെ അറിഞ്ഞു നടക്കണ മനസ്സുണ്ടല്ലോ, ആ മനസ്സിനെ അന്തർമുഖമാക്കി ചിത്തവൃത്തികൾക്കൊക്കെ മൂലമായിട്ടുള്ള നിശ്ചലമായ സത്യത്തിൽ കൊണ്ടുവന്ന് നിർത്തിയാൽ ഒരു കുളിർമ അനുഭവപ്പെടും. നല്ല കുളിച്ച് ഫ്രഷായ ഒരു എക്സ്പീരിയൻസ് വരും. അത് തന്നെ ഗംഗാസ്നാനം. അതന്നെ മണികർണികാസ്നാനം എന്നാണ്. മനസ്സ് അലഞ്ഞു നടക്കുന്ന മനസ്സിനെ പതുക്കെ കൊണ്ടുവന്ന് സാകാശികാഹം നിജബോധരൂപ, അഹം രൂപത്തിൽ സ്ഫുരിക്കുന്ന, നിജബോധരൂപത്തിൽ സ്ഫുരിക്കുന്ന കാശിയിലെ മുക്ക മനസ്സ് അല. എന്താ ശ്ലോകം? മനസ്സ് ഇങ്ങനെ പുറമേക്ക് ചലിക്കുന്ന മനസ്സിനെ അന്തർമുഖമാക്കി സ്വരൂപത്തിൽ കൊണ്ടുവന്ന് ഇരുത്തിയാൽ ഒരു കുളിർമ ഉണ്ടാവും. ആ കുളിർമ തന്നെ സാ മണികർണിക, അത് തന്നെ മണികർണിക. അതിൽ ബുദ്ധി ഒന്ന് മുങ്ങിയാലുണ്ടല്ലോ, മണികർണികാ സ്നാനത്തിന്റെ ഫലമായി, ഗംഗാസ്നാനത്തിന്റെ ഫലമായി. ആത്മധ്യാനം തന്നെ ഗംഗാസ്നാനം, ആത്മധ്യാനം തന്നെ കാശീക്ഷേത്രം വാസം, ആത്മപ്രകാശ ദർശനം തന്നെ ദീപാവലി. അതിനുമേലെ ഒരു ദീപത്തിനെ നമ്മൾ എവിടെ കാണും? അതിനുമേലെ ഒരു വെളിച്ചത്തിനെ നമ്മൾ എവിടെ കാണും? അതിനുമേലെ ഒരു പ്രകാശത്തിനെ എവിടെ കാണും? ഒരു പരമപ്രകാശത്തിനെ എവിടെ കാണും? ടി കെ സുന്ദരേഷ് അയ്യർ, അദ്ദേഹം രമണ മഹർഷിയെ 9 വയസ്സിൽ കണ്ടു എന്ന് പറഞ്ഞല്ലോ. അന്നു മുതൽ മഹർഷിയുടെ കൂടെ നിഴല് പോലെ ചുറ്റുന്ന ആളാണ്. നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ കാണാൻ സാധിക്കുമെങ്കിൽ അതില് ടി കെ സുന്ദരേശ്വരയിൽ കാണാം. മലയിൽ നിന്നും ഭഗവാൻ ഇറങ്ങി വരുമ്പോ പുറകെ ഉണ്ടാവും, നിഴല് പോലെ ചുറ്റിക്കൊണ്ടിരിക്കും. മഹാപണ്ഡിതൻ, അദ്ദേഹം തന്നെ ഒരു ഋഷിയാണ്. രണ്ടു രൂപ ശമ്പളം കിട്ടുമ്പോ സ്കൂൾ ടീച്ചറാണ്. സ്കൂളിൽ നിന്ന് ചിലപ്പോ നേരെ ആശ്രമത്തിലേക്ക് വരും. ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന്. വരുന്ന വഴിയിൽ ചിലപ്പോ ആരെങ്കിലും ഭിക്ഷക്കാർ കൈ നീട്ടിയാൽ ആ രണ്ടു രൂപ എടുത്തു കൊടുത്തോളെ. പരമവിരക്തൻ, മഹാഭക്തൻ. ഒരു ദിവസം രാത്രി ഭഗവാൻ പറഞ്ഞു, ദീപാവലിക്ക് തലേ ദിവസം രാത്രി പറഞ്ഞു, നാളേക്ക് ദീപാവലി ഇല്ല, വീട്ടുക്ക് പോ. വീട്ടിൽ പോയി, നേരത്തെ പോയി വീട്ടിൽ പോയി രണ്ടര മണിക്ക് കുളിച്ച് രാവിലെ 3 മണിയാവുമ്പോഴേക്കും തിരിച്ച് ആശ്രമത്തിൽ വന്നു. എന്താന്ന് വെച്ചാൽ എനിക്ക് ഈ ദീപത്തിനെ കാണണം എന്നാണ്. ഭഗവാനാണ് ദീപം, ഗുരുവാണ് ദീപം. അവിടെ ഗംഗാസ്നാനം കഴിഞ്ഞോ എന്ന് ചോദിക്കും ആളുകൾ അല്ലെ. ഇദ്ദേഹം അവിടെ വന്ന് ഇരുന്ന് 3-3.5 മണിയാവുമ്പോ മഹർഷി എഴുന്നേറ്റ് ഇരിക്കുന്നുണ്ട് കട്ടിൽ. മുമ്പിൽ വന്ന് ഇരുന്നു, ടികേസ് പറഞ്ഞു. പിന്നീട് ആ പ്രസന്നതയില് നിശ്ചലമായ ആ സൈലൻസ്, അതിലെങ്ങനെ ഇരുന്നു. 3.5 മണിക്ക് ഇരുന്നതേ അറിയുള്ളൂ. പിന്നെ കുറച്ചു കഴിഞ്ഞ് പ്രജ്ഞ വരുമ്പോ സമയം 6.5-7 മണി ആയിക്കഴിഞ്ഞു. അപ്പൊ ആളുകളൊക്കെ ആള് ചോദിച്ചപ്പോ പറഞ്ഞു, ഇത് തന്നെ ഗംഗാസ്നാനം, ഏറ്റവും വലിയ ഗംഗാസ്നാനം. ശരീരപ്രജ്ഞ ഇല്ലാത്ത സ്ഥിതി, നിർവൃത്തി, ആനന്ദ നിർവൃത്തി ഏർപ്പെടുന്ന അനുഭവം, ആ ശാന്തി. സത്സംഗം തന്നെ ഗംഗ. സത്സംഗത്തിൽ ഇരിക്കുന്നവർക്ക് മറ്റൊരു വിശേഷവും വേണ്ട. സത്സംഗം ദിവസം സെലിബ്രേഷനാണ്, ഉത്സവമാണ്. സത്സംഗം വിട്ട് പിരിയുമ്പോഴാണ് നമ്മൾ നമ്മളുടെ സ്വരൂപം വിട്ട് പിരിയുന്നത്. ടി കെ സുന്ദരേശ്വരയ്യർ ഒരു മഹർഷി സ്കന്ധാശ്രമത്തിൽ ഇരിക്കുമ്പോൾ ഒരിക്കൽ അദ്ദേഹത്തിന് നമ്മളുടെ മനസ്സ് നമ്മളെ പറ്റിക്കലാണ്. അദ്ദേഹത്തിന് ഒരു ദിവസം തോന്നി, ഞാൻ എത്ര കാലമായിട്ട് മഹർഷിയുടെ കൂടെ ഇരിക്കുന്നു, ഞാനും ആ സ്ഥിതിയിൽ ഇരിക്കേണ്ടതല്ലേ, എന്തുകൊണ്ട് എനിക്ക് അത് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇനി അത്തരത്തിലൊരു സ്റ്റേജ് ഞാൻ ധ്യാനിച്ച് അങ്ങനെ ഒരു സ്റ്റേജിൽ എത്തുന്നത് വരെ ഇനി അദ്ദേഹത്തിനെ കാണില്ല എന്ന് തീരുമാനിച്ചു. കടിച്ചു പിടിച്ചിരുന്നു അദ്ദേഹം കാണാതെ. കൃത്യം 100 ദിവസം കണ്ടില്ല, കൃത്യം 100 ഡേയ്സ്. അത് അദ്ദേഹത്തിന് കണക്കൊന്നും പറഞ്ഞില്ല, കണ്ടില്ല. അവസാനം സഹിക്കവയ്യാതെ ഒരു ദിവസം കരഞ്ഞുകൊണ്ട് ഓടി പോകുമ്പോ മലയിൽ മോളിൽ നിന്നും മഹർഷി ചോട്ടിലേക്ക് ഇറങ്ങി വന്നിട്ട് ഓടിപ്പോയി ഇദ്ദേഹം മഹർഷിയുടെ കാലിൽ വീണ് നമസ്കരിച്ചപ്പോ പിടിച്ച് എഴുന്നേപ്പിച്ച് പറഞ്ഞു, ഭഗവാനെ, ഞാനൊരു മഠയൻ, അങ്ങേ പിരിഞ്ഞ് എനിക്കൊരു എക്സിസ്റ്റൻസ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു. സത്സംഗത്തിനെ വിട്ടിട്ട് വേറെ എന്ത് ധ്യാനം, വേറെ എന്ത് യോഗം, അവിടെ ഇരുന്ന് തനിച്ച് എന്തോ കിട്ടാൻ പോണെന്ന് വിചാരിച്ച് ഞാൻ മടങ്ങിയിരുന്നു. അപ്പൊ മഹർഷി പറഞ്ഞു, ഇന്ന് 100 ദിവസമായി നീ വന്നിട്ട്. മഹർഷിയാണ് കണക്ക് വെച്ചിരിക്കുന്നത്, 100 ദിവസമായി. ഞാൻ അങ്ങേ പിരിഞ്ഞ് ആ ഒരു സ്ഥിതിയിലിരിക്കണമെന്ന് വിചാരിച്ചു. അപ്പൊ മഹർഷി ചോദിച്ച ഒരേ ഒരു ചോദ്യം, എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ വ്രതമെടുത്തത് എന്ന് പറഞ്ഞപ്പോ, നിനക്കൊന്നും കിട്ടിയില്ല എന്നുള്ളത് പോട്ടെ, പക്ഷെ ഈ പിരിഞ്ഞിരുന്നത് കൊണ്ട് നഷ്ടപ്പെട്ടത് അറിഞ്ഞുവല്ലോ അല്ലേ ചോദിച്ചു. അത് വലിയൊരു ചോദ്യമാണ്. നമുക്ക് സന്ധ്യാവന്തനാദികളൊക്കെ ബ്രാഹ്മണർക്ക് കഴിക്കുമ്പോ ശാസ്ത്രങ്ങൾ, മീമാംസാ ശാസ്ത്രകാരന്മാരൊക്കെ പറയണത്, ഈ അനുഷ്ഠാനങ്ങൾ കൊണ്ട് എന്ത് കിട്ടും എന്ന് വെച്ചാൽ ഒന്നും കിട്ടില്ല എന്നാണ്. ചെയ്തിട്ടില്ലെങ്കിലോ പ്രത്യവായ ദോഷം വരും. അതെന്താന്ന് നമുക്ക് വേദാന്തം പഠിച്ചിട്ടില്ലെങ്കിൽ പിടികിട്ടില്ല, എന്താ അങ്ങനെ പറയണത്തതെന്ന്. ചെയ്താൽ ഒന്നും കിട്ടില്ല, ചെയ്തിട്ടില്ലെങ്കിൽ പ്രത്യവായ ദോഷം വരും. അങ്ങനെ വെച്ചാൽ എന്താ അർത്ഥം? പുതിയതായിട്ട് ഒന്നും കിട്ടാനില്ല, യു ആർ ഓൾറെഡി ഫുൾ. ചെയ്തിട്ടില്ലെങ്കിൽ എന്താവും എന്ന് വെച്ചാൽ നമ്മൾക്ക് ഉള്ളത് നഷ്ടപ്പെടും. നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ഗെറ്റ് അഡൾട്രേറ്റഡ്, മറച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ സ്വരൂപ പ്രസന്നത മറഞ്ഞുപോകും. സത്സംഗത്തിൽ എന്തെങ്കിലും കിട്ടാനല്ല, നമ്മൾ നമ്മളുടെ സ്ഥിതിയിൽ ഇരിക്കാനാണ് സത്സംഗം. എന്തെങ്കിലും കിട്ടാനല്ല, അല്ലാതെ എന്തെങ്കിലും കിട്ടണം എന്നുള്ള ഫല ഇച്ഛ വന്നാൽ തന്നെ സത്സംഗം പ്രയോജനപ്പെടില്ല. നമ്മൾ കിട്ടണ്ടോ, ആ സ്റ്റേജിലെത്തിയോ ഈ സ്റ്റേജിലെത്തിയോ. അപ്പൊ നമ്മൾ ആരുടെങ്കിലും അരകുറകളുടെ അടുത്ത് പോയി കുടുങ്ങും. ആളുകൾ ബോർഡൊക്കെ വെക്കണുണ്ട്, ഇത്ര ദിവസത്തിൽ കുണ്ടലിനി ശക്തി ഉയർത്തി കൊടുക്കപ്പെടും. ക്യൂ നിന്നിട്ട് അത്ര പരിപാടി. ഫലം വേണം എന്ന് ആഗ്രഹിച്ചാൽ ഇങ്ങനെയൊക്കെ എന്തിലെങ്കിലുമൊക്കെ പോയി. സത്സംഗത്തിൽ ഒരു ഫലവുമില്ല. സത്സംഗത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ സ്വരൂപത്തിൽ, നമ്മളുടെ സ്റ്റേറ്റിൽ, നമ്മളുടെ സ്ഥിതിയിൽ ഇരിക്കുന്നു അത്രയേ ഉള്ളൂ. അവിടെ നമ്മൾ തന്നെ ദീപമാണ്, നമ്മൾ ഓരോരുത്തരും വെളിച്ചമാണ്, ആത്മദീപമാണ്. ഞാൻ തന്നെ എനിക്ക് വെളിച്ചമാണ്, ഓരോരുത്തരും അവനവന് വെളിച്ചമാണ്, പ്രകാശമാണ്. ആ പ്രകാശത്തിന്റെ മുമ്പിൽ അനേക പദാർത്ഥങ്ങൾ വന്നും പോയും കൊണ്ടിരിക്കുന്നു. ബാല്യം, കൗമാരം, യൗവനം എന്നുള്ള അവസ്ഥകളൊക്കെ വന്നു പോകുന്നു. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നുള്ള അവസ്ഥകളൊക്കെ വന്നു പോകുന്നു. ആരോഗ്യം, വ്യാധി മുതലായിട്ടുള്ള അവസ്ഥകളൊക്കെ വന്നു പോകുന്നു. സുഖം, ദുഃഖം മുതലായിട്ടുള്ള വികാരങ്ങളൊക്കെ വന്നു പോകുന്നു. ഇതിനൊക്കെ ആ വിളക്ക് ഉദിക്കയും പിൻ പൊലികയുമില്ലിത് കണ്ടുപോയിടേണം. നാരായണ ഗുരുസ്വാമികൾ ആത്മോപദേശ ശതകത്തിൽ പറയാണ്, ആ പൊൻവിളക്ക് ഉദിക്കയും പിൻ പൊലികയുമില്ലിത് കണ്ടുപോയിടേണം എന്നാണ്. ആ വിളക്ക് ഉദിക്കുകയോ പൊലികയോ ചെയ്യാതെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു ആ ദീപം. ഉദിക്കുകയും പൊലികയും ചെയ്യാതെ ജ്വലിക്കുന്ന ദീപമാണ് നമ്മളൊക്കെ. അജ്ഞാനം കൊണ്ട് നമ്മൾ ഇരുട്ടാണ് എന്ന് ധരിച്ച് ഇനി വെളിച്ചം വരണം എന്ന് ആഗ്രഹിച്ചാൽ വെളിച്ചം വരികയില്ല. കാരണം ഇരുട്ടിന് വെളിച്ചത്തിനെ കാണാനേ ഒക്കില്ല, വെളിച്ചത്തിന്റെ പ്രസൻസിൽ ഇരുട്ടിന് നിൽക്കാനേ ഒക്കില്ല. ഇരുട്ടെങ്ങനെ വെളിച്ചത്തിന്റെ പ്രസൻസിൽ നിൽക്കും? രാത്രിക്ക് എപ്പോഴെങ്കിലും സൂര്യനെ കാണാൻ ഒക്കുവോ, അഥവാ സൂര്യന് രാത്രിയെ കാണാൻ ഒക്കുവോ? നമ്മൾ ഇരുട്ടല്ല, നമ്മൾ ഇരുട്ടാണെങ്കിൽ എന്നും ഇരുട്ടാണ്, ഇന്ന് ഇരുട്ടാണെങ്കിൽ എന്നും ഇരുട്ടായിരിക്കും. നമ്മൾ ഇന്ന് സൂര്യനാണോ എന്നും സൂര്യനായിരിക്കും. ഇന്ന് നമ്മളുടെ സ്വരൂപം വെളിച്ചമാണെങ്കിൽ എന്നും വെളിച്ചമാണ്, വെളിച്ചമേ ഉള്ളൂ, പ്രകാശമേ ഉള്ളൂ, ജ്യോതിഷേ ഉള്ളൂ. അതാണ് ജ്യോതിഷാമപി തദ് ജ്യോതിഹി തമസ പരമുച്ചതേ ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ടിതം എന്ന് ഭഗവാൻ ഗീതയിൽ പറയണത്. ഭഗവാനെ പറഞ്ഞാലും സ്വീകരിക്കില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഭഗവാന് പറയാം, എന്നാലും ഞാൻ ആ സ്റ്റേജ് എത്തിയിട്ടില്ലല്ലോ. ആരാ ഈ പറയണത്? ഞാൻ ആ സ്റ്റേജിൽ എത്തിയിട്ട് അവനാണ്, അവനാരാ? അതാണ് ഹൂ ആം ഐ, ഞാൻ ആര്? ഭഗവാൻ പറയുമ്പോ അത് അങ്ങനെ എടുക്കാതെ ഒരു ജഡ്ജ്മെന്റ് കൊണ്ടുവരുന്ന ഈ ഞാൻ ആരാണ്, സ്വയമേവ ഒരു ജഡ്ജ്മെന്റും കൊണ്ട് പൊന്തി വരുന്ന ഈ ഞാൻ ആരാണ്, ഈ ഞാൻ എവിടുന്ന് പൊന്തും, ആ ഞാൻ എവിടുന്ന് പൊന്തുണു എന്ന് ശ്രദ്ധിച്ചാൽ ആ ഞാൻ കപടമാണ്, കള്ളമാണെന്ന് മനസ്സിലാവും. ഈ ഞാൻ 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 ഇടയിൽ പൊന്തി സദ്ഗുരുവോ ഭഗവാനോ പറയണത് പോലും സ്വീകരിക്കാൻ നമ്മളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പൊന്തുന്ന ഈ അഹങ്കാര രൂപത്തിലുള്ള ഈ ഞാൻ, അത് എവിടെ ഉദിച്ചുവോ ആ മൂലത്തിൽ അടങ്ങിയാൽ പ്രകാശമേ നമ്മളുടെ നിജസ്വരൂപമായിട്ട് തീരും. പ്രകാശോമേ നിജം രൂപം. ആ പ്രകാശത്തിനെയാണ് ആചാര്യസ്വാമികൾ ഈ ശ്ലോകത്തിലെ ബാല്യാദിഷ്വപി ജാഗ്രതാദിഷു തഥാ സർവാസു അവസ്ഥാസ്വപി. അവസ്ഥകളൊന്നും സത്യമല്ല, അവസ്ഥകളൊക്കെ വരികയും പോവുകയും ചെയ്യും. യോഗ സാധനകൾ ചെയ്തിട്ട് വരുന്ന അവസ്ഥകളും അതുകൊണ്ട് വരികയും പോവുകയും ചെയ്യും, നിത്യമായി നിൽക്കില്ല. കാരണം അവസ്ഥയായതുകൊണ്ട് തന്നെ അവസ്ഥകളൊക്കെ വരും പോകും. നമ്മളുടെ സ്ഥിതി, ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം ഒരവസ്ഥയല്ല, അത് സത്യസ്ഥിതിയാണ്. അതുകൊണ്ട് അത് വരുകയോ പോവുകയോ ചെയ്യില്ല. അവസ്ഥകളൊക്കെ ആണെങ്കിൽ വരും പോകും. ജാഗ്രത ഒരവസ്ഥയാണ്, അതുകൊണ്ട് പോകും. സ്വപ്നം അവസ്ഥയാണ്, പോകും. സുഷുപ്തി അവസ്ഥയാണ്, പോകും. യോഗം കൊണ്ട് കാരണശരീരത്തിൽ ഏർപ്പെടുന്ന സമാധിയും അവസ്ഥയാണ്, അതുകൊണ്ട് പോകും. ജാഗ്രത അവസ്ഥയിലുള്ള പ്രവൃത്തി പോകും, സ്വപ്നത്തിലുള്ള ചിന്ത പോകും, സുഷുപ്തിയിലുള്ള സ്ഥിരത പോകും. പക്ഷേ സ്വരൂപം ഒരിക്കലും പോകുന്നില്ല, വരുന്നില്ല, ചലിക്കുന്നില്ല. ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം മാത്രം, ആ ഉണ്ട് എന്നുള്ള ആ ഉണ്മ, ആ ഉണ്മ മാത്രം, എക്സിസ്റ്റൻസ്, അസ്തിത്വം, അതിന് മാത്രം പോക്കില്ല, വരവില്ല, ചലനമില്ല, നഷ്ടപ്പെടലില്ല, ഇരുട്ടില്ല, അതിന് അന്ധകാരമില്ല, അതിന് ഒരിക്കലും അജ്ഞാനമില്ല, ദുഃഖത്തിന്റെ സ്പർശമില്ല, അശുദ്ധിയുടെ സ്പർശമില്ല. സദാ അത് ആനന്ദവും പ്രകാശവും നിത്യത്വവും സ്വരൂപമായിട്ടിരിക്കുന്നു. അത് നിത്യമാണ്, അത് ആനന്ദരൂപം. എന്ന് വെച്ചാൽ ശാന്തിയേ അതിന്റെ സ്വരൂപമാണ്, അത് പ്രകാശമേ അതിന്റെ സ്വരൂപമാണ്. ശാന്തി, പ്രകാശം, നിത്യത്വം സദാ അനുഭവപ്പെടുന്നതാണ്. ഉജ്ജ്വലമായ ജ്യോതിസ്സാണത്, ശാന്തിയെ സ്വരൂപമായിട്ടുള്ളതാണത്. അതിനെ നമ്മൾ എവിടെ പോയി തെരയും, എവിടെ പോയി അന്വേഷിക്കും? ഇപ്പൊ സത്സംഗത്തിൽ പറയുന്നു, ആ ക്ഷണത്തിൽ ആ സ്ഥിതിയിൽ ഇരിക്കണം. അല്ലാതെ പിന്നീട് ഹോംവർക്കൊന്നുമില്ല. പിന്നീട് വീട്ടിൽ ചെയ്തിട്ട് പോയിട്ടൊന്നുമില്ല. ഇപ്പോ ഇവിടെ ഇഹ ചേത വേദീത് അഥ സത്യമസ്തി നചേതിഹാവേദീൻ മഹതീ വിനഷ്ഠിഹീ. ഇവിടെ ഇപ്പോ അതിനെ പിടിച്ചാൽ സത്യം, ഞാൻ പിന്നെ ചെയ്തോളാം എന്ന് വെച്ചാൽ മഹതീ വിനഷ്ടിഹി എന്നാണ്. വലിയ നഷ്ടം സംഭവിച്ചു പോകും, കാരണം പിന്നെ എന്നുള്ളൊരു സമയമേ ഇല്ല, എപ്പോഴും ഉള്ളത് ഇപ്പോ ആണ്. അപ്പൊ ഇപ്പോ പിടിച്ചോളണം, സത്സംഗത്തിൽ പിടിച്ചോളണം. കേൾക്കുന്ന ക്ഷണത്തിൽ ആ സ്ഥിതിയിൽ ഇരുന്നോളണം. ആ സ്ഥിതി നമ്മുടെ സ്വരൂപപൂർണതയാണ്, സ്വതഃപൂർണമായ അവസ്ഥയാണ്. ആ പൂർണതയാണ് ആചാര്യസ്വാമികൾ ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. അതിൽ ത്രിപുടി ഒന്നും, ഒരു ത്രിപുടിയുടെ ദൂഷ്യം ഒന്നുമില്ല. ആ സത്യത്തിനെ അറിഞ്ഞില്ലെങ്കിൽ ത്രിപുടി, ത്രിപുടി എന്ന് വെച്ചാൽ ഞാൻ, ജഗത്ത്, ഈശ്വരൻ, അച്ഛൻ, അമ്മ, ഗുരു, വ്യക്തിത്വം, ഇങ്ങനെ അനേക വിധത്തിലുള്ള പ്രത്യേക 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 വ്യക്തിത്വങ്ങളായി പൊന്തും. വിശ്വം പശ്യതി കാര്യകാരണതയാ സ്വസ്വാമി സംബന്ധത ശിഷ്യ ആചാര്യതയാ തദൈവ പിതൃ പുത്രാദി ആത്മനാ ഭേദത സ്വപ്നേ ജാഗ്രതി യേഷ പുരുഷ മായാ പരിഭ്രാമിത തസ്മൈ ശ്രീ ഗുരുമൂർത്തയെ നമയിതം ശ്രീ ദക്ഷിണാമൂർത്തയെ. ഉള്ളത് ഒരേ ഒരു ആത്മവസ്തുവാണ്. ആ ആത്മാവിൽ അഹങ്കാരം പൊന്തിയിട്ട് ഞാൻ ഇന്ന ആളാണ്, ഇന്ന ആളുടെ പുത്രനാണ്, ഇന്നാളുടെ പേരക്കുട്ടിയാണ് എന്നൊക്കെ അഭിമാനം. എന്നിട്ട് വ്യവഹാരത്തിൽ അതില്ലെങ്കിൽ കഴിയില്ല. വ്യവഹാരത്തിന് അനേക വിധ ഭേദങ്ങൾ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഗുരു, ശിഷ്യൻ, അച്ഛൻ, അമ്മ, പുത്രൻ, കാര്യകാരണബന്ധം, ഇതൊക്കെ തന്നെ മായയുടെ ആ ഫീൽഡിന്റെ ഉള്ളിലുള്ളതാണ്. ഇത് കാര്യം, ഇത് കാരണം, മണ്ണ് കാര്യം, മണ്ണ് കാരണം, കുടം കാര്യം, അതേപോലെ കോസ് ഇഫക്ട്. ഇത് ഒരു വലിയ കീറാമുട്ടിയാണ്. അതാണ് ഇവിടെ വിശ്വം പശ്യതി, വിശ്വത്തിനെ കാണുന്നു. എങ്ങനെ? കാര്യകാരണതയാ, കാര്യകാരണ രൂപത്തിലും. സ്വസ്വാമി സംബന്ധത, എന്റെ സ്വാമി, ഞാൻ അദ്ദേഹത്തിന്റെ ജോലിക്കാരൻ. സ്വസ്വാമി സംബന്ധത ശിഷ്യാചാര്യതയാ, ശിഷ്യൻ, ആചാര്യൻ. പിതൃപുത്രാദ്യാത്മനാഭേദ ഭേദത, അച്ഛൻ, മകൻ, ഇങ്ങനെ അനേക ഭേദങ്ങളോടുകൂടെ ജാഗ്രത അവസ്ഥയും സ്വപ്നാവസ്ഥയിലും വികല്പങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ജാഗ്രതി സ്വപ്നേ ജാഗ്രതി വാ യേഷ പുരുഷ, ഈ പുരുഷൻ മായാപരിഭ്രാമിത, മായ കൊണ്ട് പരിഭ്രമിച്ചിരിക്കുന്നു. അതിൽ നിന്നും ഉണരുമ്പോഴോ ഏകമേവ അദ്വിതീയം നേഹ നാനാസ്തി കിഞ്ചന, ഒരേ ഒരു വസ്തുവേ ഉള്ളൂ. ഇവിടെ നാനാത്വം അല്പം പോലും, നാനാത്വത്തിന്റെ കണിക പോലും ഇല്ല എന്നുള്ളത് സ്വാനുഭൂതിക്ക് സിദ്ധമാവും. സ്വപ്നത്തിൽ ഒരു 1000 പേരെ കണ്ടിട്ട് ഉറങ്ങി എഴുന്നേൽക്കുമ്പോ 1000 പേരുണ്ടാവുമോ? 999 പേരെങ്കിലും ഉണ്ടാവുമോ? രണ്ടാമതൊരാളുണ്ടാവുമോ? ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. സ്വപ്നത്തിൽ കണ്ട 1000 പോയി. യഥാർത്ഥ ഞാൻ മാത്രം വസ്തുവായി പ്രകാശിക്കുന്നു. അതുപോലെ ഏകമേവ അദ്വിതീയം കേവലം അവശിഷ്യത്തെ, ആ സ്ഥിതിയാണ് ഇവിടെ ആ ഉറക്കം വിട്ടുണരുന്ന അവസ്ഥ എന്ന് പറയുന്നത്. സത്യം അറിഞ്ഞ ആൾക്ക് സകല ഭേദങ്ങളും വിട്ടുപോകും. കണ്ണുടെ വള്ളലാർ അതിൽ പറയുന്നു, ശിഷ്യൻ ഗുരുവിൽ നിന്നും തത്വോപദേശം സ്വീകരിച്ചു. അപ്പൊ ഗുരുവിനോട് ചോദിക്കുകയാണ്, സ്വാമി അവിടത്തേക്ക് ഞാൻ എന്ത് നിഷ്കൃതി ചെയ്യാൻ കഴിയും, എന്തങ്ങക്ക് ഞാൻ തിരിച്ചു നൽകാൻ കഴിയും എന്ന് ചോദിക്കുമ്പോ ഗുരു പറയണത്, തിരിഞ്ഞു നോക്കാതെ നടക്കാന്ന്. ഇവിടെ ഒരാളുണ്ട്, അദ്ദേഹത്തിന് ഞാൻ നിഷ്കൃതി ചെയ്യണം എന്ന് പറഞ്ഞ് വീണ്ടും ദ്വൈതം ഉണ്ടാക്കി എന്നെ ഉപദ്രവിക്കാതെ തിരിഞ്ഞു നോക്കാതെ നടക്കാന്ന്. ഈ ഭേദങ്ങളൊക്കെ കൽപ്പിച്ച് ഭ്രമം ഉണ്ടാക്കാതെ ആ സ്ഥിതിയിൽ ഇരിക്കൂ. കൈവല്യ നവനീതത്തിൽ ഗുരു പറയുന്നത് അതാണ്. എനിക്ക് തരാവുന്ന ഏറ്റവും വലിയ ദക്ഷിണ എന്താന്ന് വെച്ചാൽ, ആ സ്ഥിതി ഞാൻ ഉപദേശിച്ച ആ നില, ആ നില വിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ചലിക്കാതെ അവിടെ നിൽക്കൂന്നാണ്. അയ്യനേ അനന്ത ജന്മങ്ങൾ എന്നെ ആണ്ട മെയ്യനെ, ഉപദേശിക്ക വന്ന ഗുരുവേ പോറ്റി. ഇത് കൈവല്യ നവനീതത്തിൽ പറയുന്ന ഒരു ശ്ലോകമാണ്. രമണാശ്രമത്തിലെ ഒരു പാട്ടി ഇരുന്ന ശങ്കരമാ പാട്ടിന്നു ചൊന്നു. പാട്ടി കഥ എന്ത പുസ്തകത്തിലേ ഇല്ല. എന്ന വേല പണുവാ വിരൂപമാ ഇരുപ്പ പാട്ടി പാക്കറത്തക്ക് കരകരകരന്ന്. ആർക്കും പിടിക്കാത്ത പാട്ടിയെ എന്നാ വടുക്ക് 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 വടുക്കുന്ന വിഴുവായതാ ചൊന്ന. ஆனா வேலையெல்லாம் பண்ணின அப்புறம் ஒரு ஓரத்துல உட்காந்து அப்படியே உட்காந்து அசங்காமா பிரத்யேகமா தியானம் பண்ணணும்னு இருக்க நிச்சலமா உட்காந்து கணேசன்னா வந்து இந்த பாட்டி கிட்ட கேட்டார், பாட்டி உங்ககிட்டயே இருக்கணும் போல இருக்கேன், உங்ககிட்ட இருக்கிறத ரொம்ப நிம்மதியா இருக்கேன், சாந்தியா இருக்கேன், ரகசியம் என்ன? நனப்பு இல்லாம இருக்கிறது தான் ரகசியம். சித்தவருத்தி இல்லாத இருக்கிறதான ரகசியம். ஞான் சித்தவருத்தி இல்லாத இருக்கணும், அதுகொண்டு சாந்தி அடுத்திருக்கும்போது. நீ ஏன் எல்லார்ட்டையும் சண்டை போடுற? யாராவது கிட்ட வந்து ஏதாவது கேட்டா வடுக்கு வடுக்குன்னு ஏன் விழற? அதுதானே உன்ன எல்லாருக்கும் பிடிக்கிறது இல்லை. பரத்தியாருக்கு நம்மளை பிடிச்சுட்டு நமக்கு என்னடா வேணும்? மற்றவர்களுக்கு நம்மளை இஷ்டப்பட்டுட்டு நமக்கு எந்த வேணும்? മറ്റുള്ളവരെ എന്നെ ഇഷ്ടപ്പെടണം, അതിനനുസരിച്ച് ഞാൻ എന്റെ പെരുമാറ്റം മാറ്റി അതുപോലെ പെരുമാറി. ഇനിയിപ്പോ ആ ബുദ്ധിമുട്ടിനൊക്കെ മനസ്സിനെ ഉപയോഗിക്കണം. ഷിയർ വേസ്റ്റ് ഓഫ് എനർജി. ശരീരം അതെങ്ങനെ എന്തോ പോലെ ഇരുന്നോട്ടെ, ഞാൻ എന്റെ സ്ഥിതിയിൽ ഇരിക്കും. എനിക്ക് ഇന്ന നില എപ്പടി സിദ്ധിച്ചത്? അഞ്ചു വയസ്സിലേ വേണോ കല്യാണം അയച്ച് പാട്ടിക്ക്? അഞ്ചു വയസ്സില് കല്യാണം ആച്ച്, ആറ് വയസ്സിലെയോ ഏഴ് വയസ്സിലെയോ വിധവയായച്ച്. അപ്പുറം എന്നാ പഴയ കാലത്തിൽ എപ്പി ഇരുപ്പാ? വാസിഷ്ടം, കൈവല്യ നവനീതം, ഇന്ന് മാതിരി തമിഴില് ഇരിക്കുന്ന വേദാന്ത പുസ്തകങ്ങളെല്ലാം പഠിച്ചിട്ട് കുടുംബത്തിലേ ഇരുന്നിട്ടിരുന്നിരിക്കാം. വാ, അണ്ണാക്ക് ரொம்ப പ്രിയം തങ്കമേല. എന്നാൽ എന്നെ വേണ പണിക്കൊടുപ്പ് അവർതാ പാത്തിരുന്നിരിക്ക. വർഷത്തിൽ ഒരുക്ക എങ്കാവത് ഒരു തീർത്ഥക്ഷേത്രം എങ്കാവത് കൂട്ടിന് പോകണം, ഇത് ഒരേ ഒരു ആശയതാ പാട്ടിക്ക്. ചിന്ന കുഴഞ്ഞാർ ഇക്കത്തിലേന്ത് എന്താ അറിവ് വെച്ച വയസ്സിലേന്ത് അംഗങ്ങ കൂട്ടി അപ്പടി തിരുവണ്ണാമലയ്ക്ക് വന്നാ இதேபோல கோவில வச்சு அந்த பூஜாரியே தான் ஜானகி மாதா கதை மாதிரி பூஜை பண்றவர்கிட்டேருந்துதான் ரமண மகர்ஷின்னு தெரிஞ்சு அங்கேயே இந்த பாட்டிக்கு சமாதி நில வந்துடுத்து. ஆசிரமத்துக்கு வந்து மகர்ஷிய பார்த்த உடனே என்னோட குருவை நான் பார்த்தாச்சு, நம்ம நான் இங்கதான் இருக்க போறேன். அங்க அடுக்கொலை சமையல்ல வேலை கொஞ்ச நாள் ஆக 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 ஒரே ஒரு சந்தேகம். என்ன சந்தேகம்னா, எல்லாரும் அவாவா சாதனை பண்றா, தியானம் பண்றா, ஏதோ பண்றா, இந்த பாட்டி ஒன்றும் பண்றது கிடையாது. ஆனா உள்ள அப்படியே நிறைஞ்ச நிம்மதி சாந்தி. அகாதமான சாந்தி. சந்தேகம் என்ன, இது ஏதோ நான் பாவனை பண்ணிக்கிறேன்னா இல்ல இதுதான் அந்த பூர்ண நிலையான ஒரு சந்தேகம். இது போய் எப்படி குரு கிட்ட போய் கேட்க முடியுமா, நான் ஞானஸ்தியில இருக்கேனா கேட்க முடியுமா, நான் சாட்சாத்கார நிலையில இருக்கேனான்னு கேட்க முடியுமா அவர்கிட்ட போய். ஒரு நாளைக்கு மகர்ஷி வந்த சமையல் கட்டில வந்து எப்பவும் கூட அவர்கிட்ட யாராவது இருப்பான். சாப்பிட்டு அப்படி கீழே இறங்கி வாய் இப்படி அலம்பின்னு இருக்கிறத அந்த கிட்டக்க இருக்கிற அட்டண்டன் எங்கேயோ போன சமயமா பார்த்து பாட்டி போய் நமஸ்காரம் பண்ணி, ஐயனே அனந்த ஜன்மங்கள் இணையாண்ட மெய்யனே உபதேசிக்க வந்த குருவே போற்றி, பூரா பாட்டு எனக்கு ஞாபகம் இல்லை, என்னை ஆண்ட பகவானே குருவே அவிடுத்த கிருபா, ஆ கிருபைக்கு ஞான எங்கே நிஷ்கிருதி நல்கும், ஈ கிட்டிய ஸ்திதிக்கு ஞான எங்கே நிஷ்கிருதி நல்கும், எங்கே திருச்சி எந்தெங்கிலும் தரான் ஒக்கோ எனிக்கு என்று பறஞ்சு பாடியப்போ ஏன் அதுக்கு இருக்கிற பதில் அடுத்த பாட்டிலேயே இருக்கே அப்படின்னார் பகவான். நீ தரண்ட இன்னைக்கு தரண்ட தட்சிணா அடுத்த பாட்டில் தானே உண்டல்லோ. ஆ பாட்டு மகர்ஷி தான் பறஞ்சு இப்ப இருக்கணும் ஆ ஸ்திதி உண்டல்லோ, ஆ ஸ்திதியில் தான் இருக்கும், ஆ ஒரு ஸ்திதி உண்டல்லோ அது பூர்ண ஸ்திதி, அந்த பூர்ண நிலையிலேயே நில்லு, அபூர்ண ஸ்திதியிலே நிற்கு, அதான இன்னைக்கு தரண தட்சிணா, அதான எனக்கு தருண நிஷ்கிருதி, அதான கன்ஃபர்மேஷன். அவரொக்க அங்கே இருந்து ஒதுங்கி பூர்ண சுகஸ்வரூபிகளாய் இருந்து சரீரம் உபேட்சிச்சு அங்கே குறே மகாத்மாக்கள். சைலண்ட் ரெவல்யூஷன் ஆன ரமண மகர்ஷியோட ஜீவிதம், ராமகிருஷ்ண பரமஹம்சருடைய ஜீவிதம் எங்கிலும் பின்னியும் குறச்சொக்கே அறியாம், புறத்து விவேகானந்தன் மூலம் மற்ற சிஷியன்மாருடைய கதகளொக்கே அறியாம். இவட கூட்டத்தோட கோவிந்தா சொல்லுவோமே அந்த மாதிரி கூட்டத்தோட ஞான நிலையை அடைஞ்ச ஒரு சைலண்ட் ரெவல்யூஷன். எத்தனை கண்டு ப்ரொபகேஷன் புறத்தோண்டோ அத்தனை கண்டு ஸ்பிரிச்சுவாலிட்டி போய் போகும், எத்தனை கண்டு புறமேக்கு பிரச்சாரவும் அறிவிப்பிக்கலும் அட்வர்டைஸ்மெண்டும் ഒക്കെ ഉണ്ടോ അവിടെ ഒന്നും ഉണ്ടാവില്ല, ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഇവിടെ മുഴുവനും ഉണ്ടായിരുന്നു. എത്ര പേരാണ് ആ സ്ഥിതിയിൽ നിന്നത്, എത്ര പേർ ആ അവസ്ഥയിൽ നിന്നു, എത്ര പേർ ആ മലയെ മുഴുങ്ങിന, എവിടെയോ പേർ. ആനാ ആരും ചൊല്ലൽ തിരുടനക്ക് തേൾ കൊട്ടിന മാതിരി ഇരുന്നോട്ട. നമ്മളുടെ ഒക്കെ അവസ്ഥയതാണ്, നമ്മളൊക്കെ ആ സ്വരൂപത്തിൽ തന്നെയാണ് ഇരിക്കണം. പക്ഷെ അതിലാണ് ഇരിക്കണതെന്ന് അറിഞ്ഞ് ശ്രദ്ധിക്കണം. ഇൻസ്റ്റെഡ് ഓഫ് പേയിങ് അറ്റൻഷൻ ടു ബോഡി ആൻഡ് മൈൻഡ്, പേ അറ്റൻഷൻ ടു ദ ഡെപ്ത്, ടു ദ ബിയോണ്ട്, വേർ യു റിയലി സ്റ്റേ, വേർ ലൈസ് യുവർ സോഴ്സ്, യുവർ എക്സിസ്റ്റൻസ്. അപ്പൊ അത് നമ്മുടെ സ്വന്തമാകും, ആ സ്വരൂപസ്ഥിതി നമ്മളുടെ സ്വന്തമാകും. യഥോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരുമാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി.